You please turn with me to the book of Ephesians, chapter 5, verse 21. Ephesians, lekan manjam adhyayathinte 21st vakyam devai vaikkam. Pala divasangalayi ee oru message ente hrudayathil uyarnnu vannondirikkayirunnu. Njan adhe patti valare study cheyyundayi, devasana valare prarthichu. Adoda bandhathil ente ullil prakashippikkappettathaya chila vishayangal inna pagal kaalam oru padana roopena devajanathodu ariyippan njan aashikkukayanu. This may not be a big sermon, an exciting sermon. Praise the Lord. Adha enna prasanga sadharana illallo. Devathinu stotram. Praise the Lord. Ennal innu alpa samayam onnu padipikkam ennu njan aashikkukayanu. Valare prarthanayode devasana aarathangal irikkam. Valare pradhanappettathum ennal nam valiya sraddha kodukkathathumaya oru vakyam ivide vaayichu. Kristuvinte bhayathil അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. വി ആർ ഓഫ്റ്റൻ ഒബ്സസ്ഡ് വിത്ത് എ തിങ്കിങ് ഓർ എ ഡിമാൻഡ് ദാറ്റ് തിങ്സ് ഷുഡ് ഗോ ദ വേ വി വാണ്ട് ദം ടു ഗോ. ഞാൻ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ എല്ലാ കാര്യങ്ങളും പോകണം എന്നുള്ള ഒരു ചിന്ത നമ്മയൊക്കെ ഭരിക്കുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിലൊന്നും ശരിയാകത്തില്ല, ഞാൻ അതിന് കീഴ്പ്പെടുത്തില്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നു വരും. ദിസ് ഈസ് സോ പ്രിവലന്റ് ഇൻ അവർ സൊസൈറ്റി. ബട്ട് ദ വേർഡ് ഓഫ് ഗാഡ് ഈസ് ഗിവിങ് അസ് ഇൻസ്ട്രക്ഷൻ ഡിഫറെൻറ്റ് ടു ദാറ്റ്. അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ട് പകൽക്കാലം നമ്മൾ ഓർക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. Our lives will not come to an end if this thing or that thing would not happen in our life in the way we wanted them to do. Be done. നാം ഉദ്ദേശിക്കുന്ന നിലയിൽ ആ കാര്യവും ഈ കാര്യവും ഒന്നും നടന്നില്ലെന്ന് വെച്ച് ജീവിതം അവസാനിക്കാനൊന്നും പോകുന്നില്ല. നമ്മളെപ്പോഴും ഓർക്കണം, ഞാൻ ഉദ്ദേശിക്കുന്നതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. നടന്നെന്ന് വരാം, ചിലപ്പോൾ നടന്നില്ലെന്ന് വരാം. അങ്ങനെ വന്നാൽ എൻ്റെ പ്രതികരണം എന്താ? ദൈവത്തിന് സ്തോത്രം. അവിടെയാണ് നമ്മുടെ ഈ ഡിസിപ്ലിൻ, സബ്മിഷൻ എന്ന് പറയുന്ന ഡിസിപ്ലിൻ. അതൊരു ഡിസിപ്ലിൻ ഓഫ് ലൈഫ് ആ വാസ്തവത്തിൽ. ദൈവത്തിന് സ്തോത്രം. അതൊന്നും ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ദ പെന്റക്കോസ്റ്റൽസ് ആർ ദ മോസ്റ്റ് അൺഡിസിപ്ലിൻഡ് പീപ്പിൾ. ക്ഷമിക്കണം കേട്ടോ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഞാൻ പെന്തക്കോസ്തുകാരനാണെന്ന് അഭിമാനിക്കുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമുക്ക് പലപ്പോഴും എന്തില്ലെന്ന് അറിയാമോ? ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പല കാര്യങ്ങളിലും ഇല്ല. നമുക്ക് പാടണം, ചാടണം, തുള്ളണം, ദൈവത്തിന് സ്തോത്രം, ഭയങ്കരമായിട്ട് ശബ്ദം ഉയർത്തണം, ഇതെല്ലാം നമ്മുടെ ചിന്തയാണ്. പക്ഷെ നമുക്ക് എന്തില്ല? ഡിസിപ്ലിൻ ഇല്ല. നമുക്കതിന് മാറ്റമുണ്ടാകണം. ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് വെൽ ഡിസിപ്ലിൻഡ് ക്രിസ്ത്യാനിറ്റിയാണ്. എന്നാൽ അത് എന്തൊക്കെയാണെന്ന് പോലും അന്വേഷിക്കുവാനോ പഠിക്കുവാനോ പ്രിയപ്പെട്ടവർ പലപ്പോഴും അതിന് ശ്രമിക്കാറുമില്ല. ഈ അടുത്ത സമയങ്ങളിലാണ് ഞാൻ ഈ കാര്യം കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എന്നെ ആരും പ്രത്യേകിച്ച് പഠിപ്പിച്ചതൊന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. കാരണം ഇങ്ങനെയുള്ളതൊന്നും ബൈബിൾ കോളേജിൽ പഠിപ്പിക്കത്തുമില്ല. പ്രൈസ് ദ ലോർഡ്. ബൈബിൾ കോളേജിൽ പോയി ഇത് പഠിക്കാം എന്ന് കണ്ടാൽ ഇതൊന്നും ആർക്കും കിട്ടത്തില്ല. സ്വയമായിട്ട് ഈ കാര്യത്തിൽ ഒരു വ്യക്തമായിട്ട് ഒരു ആഗ്രഹം ഉണ്ടാകണം, ആ ഡിസയർ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വേദപുസ്തകം വായിക്കുന്നതായ സമയത്ത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വേദപുസ്തകം വായിക്കുന്നവരാണ്, അല്ലാത്തവരാരുമില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ അപ്രീഷിയേറ്റ് യു ഇൻ റീഡിങ് ദ ബൈബിൾ ഓൾവേസ്. എവറി ഡേ യു ഗൈസ് ആർ റീഡിങ് ദ ബൈബിൾ. ഐ നോ ഇറ്റ്. ദൈവത്തിന് സ്തോത്രം. അതെനിക്ക് സന്തോഷമാണ്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വായിച്ചതായ വേദഭാഗത്തെ ഒന്ന് അനലൈസ് ചെയ്ത് എത്ര പേർ ചിന്തിക്കാറുണ്ട്? ദൈവത്തിന് സ്തോത്രം. അതിനകത്ത് ദൈവം എന്നോട് നേരിട്ട് കൽപ്പിക്കുന്ന വിഷയം എന്താ? ദൈവത്തിൻ്റെ കൽപ്പന അതിനകത്ത് വല്ലതുമുണ്ടോ? എൻ്റെ ദൈവത്തോടുള്ള റെസ്പോൺസിബിലിറ്റി വല്ലതും ഇതിനകത്തുണ്ടോ? അന്യോന്യം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ വല്ലതും ഈ ഭാഗത്ത് ഉണ്ടോ? എൻ്റെ ഭാര്യയോട് എൻ്റെ ഭർത്താവിനോട് ചെയ്യേണ്ട കടപ്പാടുകളെക്കുറിച്ച് വല്ലതും ഈ ഭാഗത്ത് ഉണ്ടോ? ദൈവത്തിൻ്റെ ആറ്റിബ്യൂട്ട്സിനെ കുറിച്ച് ഈ ഭാഗത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സ്വയമായിട്ടൊന്ന് ചിന്തിക്കണം. അല്പനേരം ഒത്തിരി ഒരു അധ്യായം മുഴുവനും വായിച്ചു തീർത്ത് ഒരു വർഷം കൊണ്ട് വേദപുസ്തകം കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതായ പേരെടുത്തിട്ടൊന്നും കാര്യമില്ല. പലരും അങ്ങനെയാണ് വേദപുസ്തകം വായിക്കുന്നത്. ഈ വർഷം വേദപുസ്തകം മുഴുവനും തീർത്തുത്തവരുണ്ട്. വർഷാരംഭത്തിൽ എല്ലാവരും ആ ഇയർ എൻഡിങ്ങിൽ അതിൻ്റെ ആ പുതു വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന പുതിയ തീരുമാനം എടുക്കുകയും ഒറ്റ വർഷം കൊണ്ട് ഞാൻ ബൈബിൾ മുഴുവനും വായിച്ചു തീർക്കും. നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, എനിക്കതിന് ദോഷമൊന്നും പറയാനില്ല. പക്ഷേ ഒരു വർഷം കൊണ്ട് വായിച്ചാൽ വലിയ കാര്യമൊന്നുമില്ല. ഈ വായിക്കുന്നത് ജീവിതത്തിൽ ഒന്ന് ശോധന ചെയ്ത് അയവിറക്കി, പ്രൈസ് ദ ലോർഡ്, ഒന്ന് റൂമിനേറ്റ് ചെയ്ത് വാസ്തവത്തിൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് അതിനെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഓൺലി സബ്മിഷൻ ക്യാൻ ഫ്രീ അസ് സഫിഷ്യൻ്റ്ലി ടു എനേബിൾ അസ് ടു ഡിസ്റ്റിങ്യൂഷ് ബിറ്റ്വീൻ genuine issues and stubborn self will. There are genuine issues and at the same time there are stubborn self will also. Devathun stotra idu rendu nammal thirichariyanam. Issues ullapol thanne ende stubborn self will ine promote cheyanaayittu njan shramikkunnundo. Njan ivide shushushikkunnathaya velayil samsaarikkunna velayil എൻ്റെ സ്റ്റബേൺ സെൽഫ് വിൽ ഉയർത്തണമെന്നാണോ അതോ ഇഷ്യൂസ് പരിഹരിക്കപ്പെട്ട് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം എനിക്ക് ആത്മീയ വളർച്ച പ്രാപിക്കണമെന്നുള്ളതാണോ എൻ്റെ ചിന്ത? ഇതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിനുസ്തോത്രം. ഞാൻ ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ഓർപ്പിച്ച് മുൻപോട്ട് പോകാൻ ആശയം വളരെ വേഗത്തിൽ മുൻപോട്ട് പോയിക്കൊള്ളാം. ദൈവത്തിനുസ്തോത്രം. ദേർ ഈസ് ദ നീഡ് ഓഫ് ആൻ ഓൾ എൻകംപാസിംഗ് സ്പിരിറ്റ് ഓഫ് grace beyond any kind of language or action which sets others and ourselves free. Freedom ennathu valare pradhanapetta oru vishayam aanu, ellavarum aagrahikkunna karyamaanu. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. അടിമ നഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. കർത്താവ് പറഞ്ഞു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രം. അപ്പം സ്വാതന്ത്ര്യം എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഫ്രീഡം. ദൈവത്തിൻ്റെ സ്തോത്രം. പക്ഷേ ആ ഫ്രീഡം എന്ന് പറയുന്നത് വളയമില്ലാതെ ചാടാനുള്ള ഒന്നല്ല എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ആക്കാരിവിടെ ഓർപ്പിച്ചതാണ്, ഈ രാജ്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന രാജ്യമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ അത് ചില കടന്നു പോയെന്ന എൻ്റെ ചിന്ത. ഏത് നിയമവും ഇവിടെ ലംഘിച്ച ആളുകൾക്ക് ജീവിക്കാമെന്നൊരു ചിന്ത മനുഷ്യന് വന്നു, പക്ഷെ നടക്കത്തില്ല. എനിക്ക് ഈ ഹൈവേ കൂടെ ഓടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ രാജ്യത്ത് എവിടെ കൂടെ വേണമെങ്കിലും ഒരു ലൈസൻസ്ഡ് ഡ്രൈവർ എന്ന നിലയിൽ എനിക്ക് എതിലൂടെ വേണമെങ്കിലും ഓടിക്കാം. പക്ഷേ ഓരോ ഏരിയയിലും ഒരു പോസ്റ്റഡ് സ്പീഡുണ്ട്. ആ പോസ്റ്റഡ് സ്പീഡിന് അപ്പുറം ഞാൻ പോയി കഴിയുമ്പോൾ എനിക്ക് ടിക്കറ്റ് കിട്ടാം. എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എനിക്ക് ഓടിക്കാനുള്ളതാണ്, പക്ഷേ എൻ്റെ സ്വാതന്ത്ര്യം നിയമവിരുദ്ധമായിട്ട് ജീവിക്കാനുള്ളതല്ല. ഞാൻ എപ്പോഴും നിയമത്തിന് അധീനനായിട്ട് ജീവിക്കേണ്ടതല്ല. പ്രൈസ് ദ ലോർഡ്. ദേർ ഈസ് എ ലോ. ഇഫ് ദേർ ഈസ് എ ലോ ആൻഡ് ദാറ്റ് ലോ ഡിമാൻഡ്സ് അസ് ടു അബൈഡ് വിത്ത് ദാറ്റ് ലോ. ദൈവത്തിന് സ്തോത്രം. അതാണ് ഏറ്റവും അത്യാവശ്യം. യെസ്, ആസ് ക്രിസ്ത്യൻസ് we are liberated from sin and its punishment. We have the freedom, but that freedom is when we are in Christ, we are free indeed. That freedom is not to do anything what I wanted to do. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു സ്വാതന്ത്ര്യമല്ലത്. ദൈവത്തിന് സ്തോത്രം. ഇതിനപ്പുറത്ത് എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. അത് എന്നിൽ നിവർത്തിക്കപ്പെടണം. ദ ബിബ്ലിക്കൽ ടീച്ചിങ് ഓൺ സബ്മിഷൻ ഫോക്കസസ് പ്രൈമർലി ഓൺ ദ സ്പിരിറ്റ് വിത്ത് വിച്ച് വി വ്യൂ അതർ പീപ്പിൾ. എനിക്ക് ഞാൻ കീഴ്പ്പെടുന്നു എന്ന് മറ്റുള്ളവരോട് പറയുമ്പോൾ തന്നെ വാസ്തവത്തിൽ എൻ്റെ മനസ്സിൽ എനിക്ക് കീഴ്പ്പെടാതെ നിൽക്കാം. റൈറ്റ്? നിയമത്തെ ഞാൻ അധീനനായിട്ട് കഴിയുന്നു.
എൻ്റെ മേൽ ചോദ്യം ചെയ്യാൻ ഒരാളുണ്ട് എന്നൊരു ചിന്ത എന്നെ ഭരിക്കണം. അങ്ങനെ ഭരിക്കുന്നതായ സമയത്ത് ആള് അറിയുന്നോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പ്രത്യേകം ചിന്തിക്കും. ആളറിയത്തില്ലെങ്കിൽ അല്പം നിയമമൊന്ന് മാറ്റിപ്പോകും. പോലീസ് എവിടെങ്കിലും കിടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനല്ലയോ നമ്മൾ എന്തോ ഈ വണ്ടി വെക്കുന്നത്, റഡാർ വെച്ചാൽ, റഡാർ വെച്ച് പോലീസ് നിൽക്കുക, റഡാർ ഡിറ്റക്ടർ നമ്മുടെ വണ്ടിക്കകത്ത് എന്തിനാണ് വെക്കുന്നത്? നിയമം ലംഘിക്കാനാ എന്തോ അല്ലേ? പോലീസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാ അല്ലേ? പോലീസ് ഇല്ലെങ്കിൽ എനിക്ക് എന്തോ ചെയ്യണം, സ്പീഡ് കൂട്ടാം. പോലീസിൻ്റെ ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്ന കണ്ടാൽ ഞാൻ സ്പീഡ് കുറയ്ക്കും. അറിയാതെ എൻ്റെ കാല് അത് 60 പോയാൽ പെട്ടെന്ന് തന്നെ അത് 55 അത് നമ്മുടെ പൊതുവിരുദ്ധ നമ്മുടെ ടെൻഡൻസിയാണ് വാസ്തവത്തിൽ. അപ്പം ഞാൻ പറഞ്ഞതിന് താല്പര്യം ഇത്രയേ ഉള്ളൂ, ദ സ്പിരിറ്റ് ഓഫ് സബ്മിഷൻ. വാട്ട് ഈസ് ദ സ്പിരിറ്റ് ബിഹൈൻഡ് യുവർ സബ്മിഷൻ? ദൈവത്തിൻ്റെ സ്തോത്രം. നിനക്ക് കീഴ്പ്പെടുക എന്ന് പറയുമ്പോൾ അതിന് പിന്നിലുള്ള നിൻ്റെ മനസ്സെന്തുവാ? ഏത് ആത്മാവിലാണ് കീഴ്പ്പെടുന്നത്? ഓ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, ഇനിയിപ്പോൾ ഇങ്ങനെ അങ്ങ് പോകാം എന്ന നിലയിലാണോ, അതോ ഇതെൻ്റെ കർത്തവ്യമാണ് എന്ന നിലയിൽ കീഴ്പ്പെട്ട് ജീവിക്കുന്നതാണോ? ദൈവത്തിൻ്റെ സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ചില വിഷയങ്ങളെ വേഗത്തിൽ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാൻ ആശിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു സ്വയത്യാഗത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്, സെൽഫ് ഡിനയലിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. സെൽഫ് ഡിനയലിനെ കുറിച്ച് പഠിപ്പിച്ചതായ സന്ദർഭത്തിൽ അവ പലപ്പോഴും നമ്മൾ ധരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാം വിട്ട് ഒന്നുമില്ലാത്ത, നമുക്ക് യാതൊരു വിധമായ അഭിപ്രായമോ ഒന്നുമില്ലാത്തവരായിട്ട് ജീവിക്കുക എന്നുള്ളതാണോ? എന്നാൽ ഇന്നത്തെ സൊസൈറ്റിയിൽ പൊതുവെ കേട്ടുവരുന്ന ചില വാക്കുകളുണ്ട്, സെൽഫ് ഫുൾഫിൽമെൻറ്റ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. പ്ലീസ് ദ ലോർഡ്. സ്കൂളിലായാലും കോളേജുകളിലായിരുന്നാലും ജോലിസ്ഥലത്തായിരുന്നാലും നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു രണ്ട് വാക്കുകളാണ് സെൽഫ് ഫുൾഫിൽമെൻറ്റ് ആൻഡ് സെൽഫ് എൻ്റെ സ്വയമായിട്ട് എനിക്കൊന്ന് ഉയരണം. നീ ആരാണെന്ന് നിന്നെ തന്നെ നീ ഒന്ന് വിളിക്കാണിക്കുക. നീ കഴിവുള്ളവനാണോ അല്ലയോ എന്ന് നീ എന്നൊരു ജോലിസ്ഥലത്ത് കാണിക്കണം. അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഈ സെൽഫ് ആക്ച്വലൈസേഷനും ഈ സെൽഫ് ഫുൾഫിൽമെൻറ്റിനെയും പ്രൊമോട്ട് ചെയ്യുവാൻ വേണ്ടി എല്ലാ സാഹചര്യങ്ങളും ഉള്ളപ്പോൾ കർത്താവ് പഠിപ്പിച്ചിരുന്ന സെൽഫ് ഡിനയലാണ്. എന്താ കർത്താവ് പഠിപ്പിച്ച സെൽഫ് ഡിനയലിൻ്റെ പ്രത്യേകത? പ്രൈസ് ദ ലോർഡ്. അപ്പനും നീ അപ്പനെയും അമ്മയെയും മക്കളെയും നിനക്കുള്ളതൊക്കെയും വിട്ട് മാറുന്നില്ല എങ്കിൽ, ഇഫ് യു കൻ നോട്ട് ഡിനൈ ദീസ് തിങ്സ് ദൻ യു കെ നോട്ട് ബി മൈ ഡിസൈപ്പിൾ. നിനക്ക് ഇവയെ ത്യജിപ്പാൻ കഴിയുന്നില്ല എങ്കിൽ നിനക്ക് അനുശിഷ്യനായിരിക്കാൻ കഴിയില്ല. എന്താ അതിൻ്റെ അർത്ഥം? എന്താ അതിൻ്റെ അർത്ഥം? അപ്പനെ അമ്മയും തിരിഞ്ഞ് നോക്കരുത്, ഭാര്യയെ നോക്കരുത്, പിള്ളേരെ നോക്കരുത്, കർത്താവേ കർത്താവേ നീ മാത്രം മതി, അവരെക്കുറിച്ചുള്ള ഉത്തരവാദിത്വങ്ങളൊന്നും എനിക്ക് നിർവഹിക്കരുതെന്നാണോ ഈ സെൽഫ് ഡിനയലിൻ്റെ അർത്ഥം? അല്ല. ദൈവിക നിയമത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ എൻ്റെ ദൈവമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഗാഡ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പേഴ്സണാലിറ്റി ഇൻ മൈ ലൈഫ്. പ്രൈസ് ദ ലോർഡ്. നോട്ട് മൈ പേരൻസ്, നോട്ട് മൈ വൈഫ് ഓർ സ്പൗസ് ഓർ ചിൽഡ്രൻ ഓർ എനിങ് ഇൻ ദിസ് വേൾഡ്. വെരി comes to God, God is the supreme being in my life. Praise the Lord. എന്നാൽ ദൈവത്തെ സേവിക്കുന്നതിന് എൻ്റെ ഭാര്യ തടസ്സമായി നിൽക്കുമ്പോൾ അതാണോ ആ ഭാര്യയുടെ വാക്കാണോ ഞാൻ ആദ്യം കേൾക്കേണ്ടത്? അല്ല, ദൈവത്തോട്. ഇതാ സെൽഫ് ഡിനയലിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ കാര്യം. In order to please God, we must obey His will. It's not good for us to please our in-laws, our parents, or spouses, or anybody else, and disregard God. ദൈവത്തെ ത്യജിക്കുക എന്നതും മനുഷ്യനെ ത്യജിക്കുക എന്നതും നമ്മൾ വിശദമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് മാതാപിതാക്കന്മാരെ ഉപേക്ഷിക്കണമെന്നോ ഭാര്യയെ ഉപേക്ഷിക്കണമെന്നോ എല്ലാവരെയും ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങണമെന്ന് ഇതൊന്നുമല്ല കർത്താവ് പഠിപ്പിച്ചത്. കർത്താവ് പഠിപ്പിച്ചതിൻ്റെ സാരം, അതിൻ്റെ ആത്മാവെന്ന് പറയുന്നത്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനുള്ള ബന്ധത്തിൽ ഇതൊന്നും എനിക്ക് എന്തായിട്ട് വരരുത്, ഒരിക്കലും തടസ്സമായിട്ട് വരരുത്. ദൈവത്തിന് ഗോഡ് ജീസസ് നെവർ ആസ്ക്ഡ് അസ് ടു ഹാവ് എ സെൽഫ് ഹേറ്റഡ് ലൈഫ്. Rather, he wants us to have a self-denial. Self-denialum, self-hatredum eranda. Devathinu stotram. Swayama karthaparthichirullo thante jeevane polum pagaikkathavana ente daasanayirpan kazhiyilla. Appo njan paranjathu entha artham? Self-hatredine kurichaano karthapar paranjathu? Swayam pagaikkuka ennu parayunnodane ദൈവത്തെ അനുസരിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഞാൻ സമ്പൂർണമായും കീഴ്പ്പെടണം. അതിനെ തടസ്സപ്പെടുത്തുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയേറെ നേരം ഇരുന്ന് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് പഠിച്ച് എഴുതിയിട്ടുണ്ടായി നിങ്ങൾക്ക് അത് ഓർമ്മ തരുവാൻ വേണ്ടി. എന്നാൽ ഇന്ന് അതെല്ലാം ഒന്ന് വിശദമാക്കുവാൻ നമ്മുടെ മുൻപാകെ സമയമില്ല. Self-denial does not mean the loss of our identity. Does it? No. Jesus Christ, who taught his disciples to have a self-denial, didn't lose his identity. Apostle Paul didn't lose his identity. Peter didn't lose his identity. When I say about self-denial, there we must understand one thing. We are not going to lose our identity. We have an identity. Nammada vyaktitha orikkalum nashtapadunnilla. Devathinu stotram. Ennal endha avada manasilakkanadhu? Self-denial declares that we are of infinite worth. Yes. Nam nammal eppol orkkanam. Self-denial ennu parayumbol, we must always have this thing in our heart, that we must declare that we are of infinite worth, and shows us how to realize this. Praise the Lord. Self-contempt claims that we have no worth, and even if we have worth, we should reject it. That is self-contempt. Praise the Lord. Anne petti onnu kuda explain cheythu manasilakkanam. Self-denial ennu parayunnodane ഞാൻ ഏതുമില്ലാത്തവനായെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമാകത്തില്ല. വിഷയത്തുള്ള ബന്ധത്തിൽ വരുന്നുടനെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ മൈ ലൈഫ് ഈസ് ടു പ്ലീസ് ഗാഡ്. ആ ഇമ്പോർട്ടൻസ് ആരാ അറിയുന്നേ? ദൈവമാണ് അറിയുന്നത്. ദൈവമാണ് ശോധന ചെയ്യേണ്ടത്, വേറെ ആരുമല്ല. ഞാൻ എൻ്റെ വാക്കുകൂട് പറഞ്ഞതുകൊണ്ട് കാര്യമാകത്തില്ല, ദൈവം അതറിയുന്നത്. വാസ്തവത്തിൽ അറിയുന്ന ദൈവത്തെയാണ് ഞാനും നിങ്ങളും പ്രസാദി പ്ലീസ് ചെയ്യേണ്ടത്. ദൈവത്തിന് സ്തോത്രം. Self-contempt denies the goodness of the creation. Self-denial affirms that it is indeed good. Praise the Lord. And then we need to understand one more thing. Self-denial means the freedom to give way to others. It means to hold others' interest above our own interest. നമ്മൾ എത്ര പേർക്ക് അത് പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടുണ്ട്? Do we regard the interest of others? എനിക്ക് എൻ്റെ കാര്യം, എൻ്റെ കാര്യം നടക്കണം, ഞാൻ പറഞ്ഞതുപോലെ നടക്കണം, ഈ ഒരു ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. മറിച്ച് വാസ്തവത്തിൽ എൻ്റെ സഹോദരൻ ദൈവ വിഷയമായിട്ട് വചനത്തിന് യോഗ്യമായൊരു കാര്യം പറഞ്ഞെങ്കിൽ, യുവർ ഒപ്പീനിയൻ ഈസ് ഗ്രേറ്റർ ദാൻ മൈൻ, ഐ യീൽഡ് മൈ സെൽഫ് ടു യു. ദൈവത്തിന് സ്തോത്രം. ആ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ സഭകളിലുണ്ടെന്ന് വരികിൽ അനേക വിഷയങ്ങളെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അതില്ലാതെ പോയതാണ് നമ്മുടെ സഭകൾ ഇങ്ങനെ ഓരോ ദിവസം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. സഭ വർദ്ധിക്കുകയല്ല, സഭകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. വാസ്തവം പെരുകി 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 ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. എനിക്കിവിടെ ഇഷ്ടമില്ലാതെന്ന് പറഞ്ഞാൽ, ഇവിടുന്ന് മാറാൻ താല്പര്യമില്ലാതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടുന്ന് മൂന്ന് കുടുംബങ്ങളെയും കൊണ്ട് അങ്ങോട്ട് മാറി വേറെ സഭ ആരംഭിക്കുക. ഇവിടെയൊക്കെ വരുന്നത് വാസ്തവത്തിൽ ആ സെൽഫ് ഡിനയലിനെ വേറൊരു നിലയിൽ പലപ്പോഴും നമ്മൾ വ്യാഖ്യാനിച്ചു കൊണ്ടുവരുന്നതുകൊണ്ടാണ്. എൻ്റെ സഹോദരൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവ കർത്താവ് തന്നെ പഠിപ്പിച്ചു, സഹോദരൻ നിനക്ക് ചെയ്യണമെന്ന് നീ ഇച്ഛിക്കുന്നത് നീ അവർക്ക് ചെയ്യണമെന്ന്. ഇതാ കർത്താവ് പഠിപ്പിച്ച ദൈവത്തിന് സ്തോത്രം. നീ അവർക്ക് ചെയ്യണം. അത് ചെയ്തെങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നമുക്ക് നിർവഹിക്കുവാൻ നിവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദ ലോർഡ്. റെവല്യൂഷണറി സബ്മിഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ഇവിടെ ഓർക്കണം. ലീഡർഷിപ്പ് ഈസ് ഫൗണ്ട് ഇൻ ബിക്കമിങ് ദ സെർവൻറ്റ് ഓഫ് ഓൾ. പവർ ഈസ് ഡിസ്കവേർഡ് ഇൻ സബ്മിഷൻ. ദ ഫോർമോസ്റ്റ് സിംബൽ ഓഫ് ദിസ് റാഡിക്കൽ സെർവൻഹുഡ് ഈസ് ദ ക്രോസ്. ക്രൈസ്റ്റ് നോട്ട് ഓൺലി ഡൈഡ് ഓൺ എ ക്രോസ്, ഹി ലിവ്ഡ് എ ക്രോസ് ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി ചിന്തിക്കേണ്ട ഒരു വിഷയം അതാണ്. ക്രോസ് ഡെത്തിനെ കുറിച്ച്, ക്രൂസിലെ മരണത്തെ കുറിച്ച് എല്ലാവർക്കും പറയാം. എന്നാൽ ക്രൂസ് ജീവിതത്തിൽ വഹിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. എന്നെ ഒരുവൻ പിൻപറ്റാൻ ഇച്ഛിച്ചാൽ അവൻ എന്ത് ചെയ്യണം? തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ക്രൂശ് മരിക്കാനാണെന്നോ കർത്താവ് പറഞ്ഞത്? കർത്താവിനുണ്ട് രക്തസാക്ഷികളാകാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. I want to die for Jesus. Are you willing to live for Jesus? Adu varumbol orkunnilla. To die for Christ is very simple. But to live for Christ is so difficult. Enikku innu dhairyamayittu paarengalum vandoreya njan oru prasangam cheyyunnu oruthin nathoru enne veli vekkuka sambhavikkathilla angane ikkatte american churchil parathu nadakkunnu angane. Praise the Lord. ഞാനിവിടെ ചെന്നുള്ളൂ. അപ്പം ഞാൻ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി കഴിഞ്ഞു. പക്ഷേ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു ക്രോസ് ലൈഫാണ്. പ്രൈസ് ദ ലോർഡ്. ക്രോസ് ഡെത്തിനേക്കാൾ ഒരു ക്രോസ് ലൈഫ്. ക്രൂശ് ചുമന്നുകൊണ്ട് അവനെ അനുഗമിക്കുക. എന്താ ഈ ക്രൂശ് ചുമക്കുന്നതിൻ്റെ പ്രത്യേകത? ദൈവം പ്രൈസ് ദ ലോർഡ്. ഈ ക്രൂശ് വഹിച്ചുകൊണ്ട് ഞാൻ യേശുവിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുക. യേശു യെരുശലേമിൻ്റെ തെരുവിലൂടെ ഈ ക്രൂശ് ചുമന്നുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഭാരമേറിയ ക്രൂശാണ് യേശുവിൻ്റെ തോളിൽ വച്ചിരിക്കുന്നത്. ക്രൈസ്തവ ലോഡ് അതിഭയങ്കരമായൊരു മരക്കുരിശാണ്. ഇത് ചുമന്നുകൊണ്ട് പോകുമ്പോൾ തലേ ദിവസം മുഴുവൻ ഉറക്കളച്ച് അടികൊണ്ട് ഈ കവളത്തെ അടിയും കൊണ്ട് ഇവിടുന്ന് രോമമൊക്കെ പറിച്ചെടുത്ത് തുപ്പലേറ്റ് തൽമുൾക്കിരീടം മടഞ്ഞ് ആകെ ഒരു വികൃത രൂപിയായി തീർന്ന് യേശു ഒരു ഭാരമേറിയ മരക്കുരിശ് തോളിലേന്തി പോകുമ്പോൾ ഇടയ്ക്ക് വീഴുന്നു. ആ വീഴ്ചയിൽ കുറേനക്കാരനായ ശിമോൻ അത് കണ്ടു. ദൈവത്തിന് സ്തോത്രം. പട്ടാളക്കാർ നിർബന്ധിച്ചു അവൻ്റെ ക്രൂശിൻ്റെ അറ്റം ഒന്ന് ചുമക്കുവാൻ. ആ കറുത്തിരണ്ട മനുഷ്യൻ മനസ്സില്ല മനസ്സോടെ യേശുവിൻ്റെ ക്രൂശിൻ്റെ അറ്റം ഒന്ന് ചുമ അവൻ മനസ്സോടെ ചെയ്യുന്ന കാര്യമല്ലത് അല്ല. പട്ടാളക്കാർ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ്. Because of the force of those soldiers, he just held the cross. That's all. If there were no force from those soldiers, he would never touch that cross. എന്നാൽ ആ ക്രൂശിന്റെ അറ്റം യേശുവിൻ്റെതെന്ന് ഈ കുറേനക്കാരനായ ശിമോൻ ഒന്ന് പൊക്കിയപ്പോഴേക്കും യേശുവിൻ്റെ ഭാരം എന്ത് ചെയ്തു? സഹോദരങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരാളൊരു ഭാരം ചുമക്കുന്നുണ്ടേ, ക്രൂശ് ചുമക്കുന്നുണ്ടേ, ആ വഹിച്ചോടാ, വഹിച്ച് വഹിക്കും, വലിക്കും, വലിക്കുന്നു, വലിക്കുന്നു പറഞ്ഞുകൊണ്ട് പുറമെ നിൽക്കുകയല്ല. ആ വ്യക്തിയെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കണം. അതാണ് ക്രൂശ് ചുമക്കുന്നവരോട് നമുക്ക് ചെയ്യുവാനുള്ളതായ മറി. ഞാൻ വേറൊരാളുടെ ക്രൂശിൻ്റെ ഒരറ്റം ചുമന്നാൽ എൻ്റെ ക്രൂശിൻ്റെ അറ്റം ചുമക്കാൻ വേറെയും ധാരാളം ആളുകൾ കാണും. നമ്മളെപ്പോഴും ഓർക്കണം, അന്യോന്യം കീഴ്പ്പെടുക എന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഞാനൊന്ന് കീഴ്പ്പെട്ടതുകൊണ്ട് എനിക്കൊന്നും ഒരു നഷ്ടവും വരുന്നില്ല, ഒരു നഷ്ടവും എനിക്കുണ്ട്. ഐ ആം ഗോയിങ് ടു ലൂസ് നതിങ് അറ്റ് ഓൾ. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ വചനത്തിൻ്റെ പ്രമാണപ്രകാരം ഞാൻ എൻ്റെ സഹോദരന് എൻ്റെ സഹോദരിയുടെ വാക്കിന് ഞാൻ കീഴ്പ്പെട്ടു എന്ന് വരികിൽ അതിനാൽ ഞാൻ അഭിമാനിക്കണം, അനുഗ്രഹിക്കപ്പെടണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. കർത്താവ് ക്രൂശ് ചുമക്കുവാനായിട്ട് ശിഷ്യന്മാരോട് പറയുമ്പോൾ അന്നത്തെ കൾച്ചറിനെ കർത്താവ് വാസ്തവത്തിൽ ഖണ്ഡിക്കുകയാണ് ചെയ്തത്. അന്നത്തെ ലീഡർഷിപ്പ് വാസ്തവത്തിൽ ക്രൂശ് മരണമെന്ന് പറയുന്നത് ഏറ്റവും ശപിക്കപ്പെട്ട ഒരു മരണമായിട്ട് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ യേശു പറയുന്നത് ഈ ശാപത്തെ നിങ്ങൾ, ഈ ശാപത്തിൻ്റെ ചിഹ്നം ആ സൈന് നിങ്ങളുടെ തോളിൽ വെച്ചുകൊണ്ട് നടക്കണമെന്നാണ് പറഞ്ഞത്. തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ ക്രൂശ് ചുമക്കുക എന്നുള്ളതല്ല, യേശുവിൻ്റെ ക്രൂശ് യേശുവിന് മാത്രമേ ചുമക്കാനൊക്കത്തുള്ളൂ, എൻ്റെ ക്രൂശ് എനിക്ക് ചുമക്കാം. യേശു കർത്താവിൻ്റെ ക്രൂശ് എനിക്ക് ചുമക്കാനൊക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവപുത്രനുള്ള ക്രൂശ് ദൈവപുത്രൻ മാത്രം ചുമക്കാൻ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, എൻ്റെ ക്രൂശ് ഞാൻ ചുമക്കണം. എന്നാൽ മറ്റൊരാളുടെ ക്രൂശ് ആ വ്യക്തിക്ക് ഞാനൊന്ന് അപ്ലിഫ്റ്റ് ചെയ്യുന്നതിനാൽ ആ വ്യക്തിയുടെ ഭാരം ഒന്ന് കുറഞ്ഞു കിട്ടിയാൽ അത്രയും ആശ്വാസം ഉണ്ടാകും. സഹോദരങ്ങൾക്ക് തമ്മിൽ തമ്മിലുള്ളതായ ബന്ധം എന്ന് പറയുന്നത് ഇവിടെയാണ് നിർണ്ണയിക്കപ്പെടുന്നത്. കഷ്ടതയിലായിരിക്കുന്ന ഒരു ദൈവപൈതലിനെ ഏതെങ്കിലും നിലയിൽ ഒന്ന് സഹായിച്ചെന്ന് വെച്ച് നമുക്കൊരു നഷ്ടവുമില്ല. നമ്മുടെ ദൈവം മാനിക്കും, ദൈവത്തെ ആദരിക്കും. നമ്മളെപ്പോഴും ഓർത്തുകൊള്ളേണ്ട ഒരു വിഷയമാണത്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ക്രൂശും മരണത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളപ്പോഴെല്ലാം മരണമെന്നുള്ളത് മാത്രമായിരുന്നില്ല അവൻ്റെ പ്രത്യേകത, ദിനംതോറുമുള്ള ക്രൂശിനെ ചുമന്നുകൊണ്ടുള്ളതായ അനുഭവമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇറ്റ് ഈസ് ഈസി ടു ഡൈ ഓൺ എ ക്രോസ്, ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ലീവ് വെയറിങ് ദ ക്രോസ്. ക്രൂശ് വഹിച്ചുകൊണ്ട് യേശുവിന് വേണ്ടി ജീവിക്കുക. ദൈവത്തിന് സ്തോത്രം. സോ ക്രോസ് ലൈഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്രോസ് ലൈഫ് ഈസ് ദ ലൈഫ് ഓഫ് ഫ്രീലി അക്സെപ്റ്റഡ് സേവൻഹുഡ്. സേവനത്തിന് വേണ്ടി എൻ്റെ കൂട്ടു സഹോദരന് വേണ്ടി എന്തോ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് കസേരക്കേറിയിരുന്ന് മറ്റുള്ളവരോട് ചെയ്യിപ്പിക്കുകയല്ല. എന്താണ് കർത്താവായ യേശു ചെയ്തത്? തൻ്റെ ക്രൂശ് മരണത്തിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരുമൊത്ത് പെസഹ ആചരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ ബേസിനകത്ത് വെള്ളം എടുത്തിട്ട് അരയിൽ ഒരു തോർത്ത് ചുറ്റിക്കൊണ്ട് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന പാദം കഴുകി. ദൈവത്തിൻ്റെ സ്തോത്രം. ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദം കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കഴുകണം. വർഷത്തിലൊരിക്കൽ ആചരിക്കേണ്ട ഒരു കാര്യമല്ലത്. ഫോട്ടോക്കാരെയൊക്കെ വിളിച്ചിട്ട് ടി വിക്കാരെയൊക്കെ വിളിച്ചിട്ട് നാട്ടിൽ മുഴുവനും പരസ്യപ്പെടുത്തി ഇന്നാർ കാൽ കഴുകൽ ശുശ്രൂഷയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടത്തേണ്ട ഒന്നല്ലത്. ദൈവത്തിന് സ്തോത്രം. വാട്ട് ഈസ് അവർ സ്പിരിറ്റ് ബിഹൈൻഡ് വാഷിംഗ് അനദർ വൺസ് ഫീറ്റ്? എൻ്റെ ഒരു കൂട്ടു സഹോദരൻ്റെ പാദം ഞാൻ കഴുകുമ്പോൾ എന്നെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന ഈ ആത്മാവെന്താ? ഇതാരാ അറിയുന്നത്? ദൈവമാണ് അറിയുന്നത്. ഏത് ആത്മാവിലാണ് ഞാനത് ചെയ്തത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. എനിക്ക് ഇന്ന് പകൽക്കാലം വേണമെങ്കിൽ അല്പം വെള്ളമിട്ട് നിങ്ങളുടെയൊക്കെ കാല് കഴുകാം, നിങ്ങൾക്ക് എൻ്റെയും കാല് കഴുകാം, നമുക്ക് അന്യൂനും കാല് കഴുകാം. പക്ഷേ അതുകൊണ്ട് അർത്ഥമാകുന്നില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. അത് അർത്ഥവത്തായി തീരണം എന്ന് വരികിൽ അതിൻ്റെ പിൻപിലുള്ള നമ്മുടെ മനസ്സെന്താ? വാട്ട് പ്രോംപ്റ്റഡ് മീ ടു ഡു ഇറ്റ്? ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. ദൈവത്തിൻ്റെ എന്താണ് എന്നെ അതിനുവേണ്ടി പ്രേരിപ്പിച്ചത് എന്ന് നാം എപ്പോഴും ഓർത്തുകൊള്ളേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. യേശുവിനോട് കൂടെ ജീവിക്കുന്ന ഒരു ദൈവപൈതല് എപ്പോഴും അനുവർത്തിക്കേണ്ട ഒരു ജീവിതമെന്ന് പറയുന്നത് യേശുവിൻ്റെ ജീവിതമാണ്. എന്നെ അനുഗമിക്കുക എന്നാണ് പറഞ്ഞത്. എന്നെ ഫോളോ മീ എന്ന് കർത്താവ് പറഞ്ഞു. ഇഫ് യു വാണ്ട് ടു ഫോളോ മീ, യു ഹാവ് ടു ബെയർ ദ ക്രോസ്, യുവർ ഓൺ ക്രോസ്. പ്രൈസ് ദി ലോർഡ്. ആ ക്രൂശ് വഹിച്ചുകൊണ്ട് എന്നെ അനുഗമിക്കുക. ഞാൻ ഒന്നുണ്ട് കാര്യം കൂടെ വേഗത്തിൽ പറഞ്ഞ ഭാഗം അവസാനിപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മുടെ ഇടയിൽ പ്രിവലൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടെന്ന് പറയുന്നത്, വി ഓഫ്റ്റൻ തിങ്ക് ദറ്റ് ഐ ആം സൂപ്പർ ഓർഡിനേറ്റ്. ആ ഒരു ചിന്ത പലപ്പോഴും, ഞാൻ നിങ്ങളെക്കാൾ ആരാ വലിയവനാണെന്നുള്ള ചിന്ത. ശിഷ്യന്മാർ യേശുവിൻ്റെ അന്ത്യസമയത്ത് വന്നപ്പോൾ ഒരു തർക്കത്തിലേർപ്പെട്ടു. യേശു എന്തായാലും പോകുക, ഇതുവരെ ഞങ്ങളുടെ ലീഡർ ഉണ്ടായിരുന്നു, യേശു ആയിരുന്നു, അങ്ങനെ പോവാം. അങ്ങനെ ആണെങ്കിൽ ഇനി ആരെ ലീഡറാക്കണം? പത്രോസിനെ ലീഡറാക്കണോ, യോഹനാനെ ലീഡറാക്കണോ, യാക്കോബൻ ലീഡറാക്കണോ, ആരെ ലീഡറാക്കണം? ഇവർ തമ്മിൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. ഉണ്ടെ കർത്താവ് എന്തോ പറഞ്ഞത്, അത് മനസ്സിലാക്കൊണ്ടേ കർത്താവ് എന്തോ പറഞ്ഞു, ലോകത്തിലുള്ള വലിയവരൊക്കെ ആഗ്രഹിക്കുന്നത് തങ്ങൾ വലിയവനാണെന്ന് ആരാണ് ചിന്തിക്കുന്നത്? ലോകക്കാരാ, നിങ്ങൾക്കതാകരുത്. നിങ്ങൾ വലിയവനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദാസനാകണം. അപ്പം ഇതാണ് സെർവന്റ്ഹുഡിനെ കുറിച്ച് കർത്താവ് പഠിപ്പിച്ചതായ വിഷയം. പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തോത്രം. നമ്മൾ എപ്പോഴും ഓർത്തുകൊള്ളുക, ആസ് ക്രിസ്ത്യൻസ് വി ആർ നോട്ട് സൂപ്പറോർഡിനേറ്റ് ഓർ സബോർഡിനേറ്റ് ടു എനിബഡി. ഐ ആം വാട്ട് ഐ ആം. മൈ ഐഡന്റിറ്റി ഇൻ ക്രൈസ്റ്റ് ഈസ് സോ ഗ്രേറ്റ്. ക്രിസ്തുവിൽ ഞാൻ ആരാം? അറ്റ് ദ സെയിം ടൈം ഐ എം നോട്ട് സബോർഡിനേറ്റ് ടു എനിബഡി. ഐ എം നോട്ട് സൂപ്പറോർഡിനേറ്റ് ടു എനിബഡി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ഈ രണ്ട് പദങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ ഇന്ന് വളരെ കൂടുതൽ വരുന്ന വിഷയമാണ്, സൂപ്പറോർഡിനേഷനും സബോർഡിനേഷനും. പ്രൈസ് ദി ലോർഡ്. അത് അവോയ്ഡ് ചെയ്യുവാൻ സെൽഫ് ഡിനയൽ എന്നുള്ള ഒരു പദവിയിലേക്ക്, അവരനുഭവത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാനിത് പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നത് എനിക്കറിയത്തില്ല. ദൈവത്തിന് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാകുന്നു എന്നാണ് എൻ്റെ പൂർണ്ണമായ ബോധ്യം. ദൈവത്തിന് സ്തോത്രം. നമ്മളെപ്പോഴും അത് ഓർത്തു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിക്കേണ്ടത് കൗണ്ട് അതേഴ്സ് ബെറ്റർ ദാൻ ഔർസെൽസ്. ഇന്നാര് എന്നേക്കാൾ ശ്രേഷ്ഠനാണ്, എന്നേക്കാൾ ശ്രേഷ്ഠനാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു ചിന്തയുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും എന്തായിത്തീരും? ശ്രേഷ്ഠന്മാരാണ്. ഹല്ലേലൂയ. എൻ്റെ സഹോദരൻ എന്നേക്കാൾ ശ്രേഷ്ഠനാണെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ഞാനും എന്തായിത്തീരുക? ആ സഹോദരൻ ചിന്തിക്കുന്നത് ഞാനും ആരാണ്? ശ്രേഷ്ഠനാകണം. അപ്പോൾ ഓരോരുത്തരും അവരവർ തന്നെ ശ്രേഷ്ഠന്മാരാണെന്നുള്ള നിലയിൽ വർദ്ധിക്കുക എന്നുള്ളതല്ല, മറിച്ച് മറ്റുള്ളവരെ ബഹുമാനിക്കുക. നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിച്ചാൽ നമുക്കും ബഹുമാനം കിട്ടും. എല്ലാവരും അന്യോന്യം ചെയ്യേണ്ട കാര്യങ്ങളായത്. അന്യോന്യം കീഴ്പ്പെടുക എന്ന് പറയുന്നുണ്ടേ, അന്യോന്യം ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് കൊള്ളണമെന്ന് വായിക്കുന്നു. സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് അന്യോന്യം ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് കൊള്ളുവീനെന്ന് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 4 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രായോഗിക ജീവിതത്തിൽ വെളിപ്പെടുത്തുന്ന ഒത്തിരി വിഷയങ്ങൾ അവിടെ വായിക്കുന്നത്. ഓഫ്റ്റൻ വി ഇഗ്നോർ ദോസ് പ്രാക്ടിക്കൽ ലൈഫ്. പ്രൈസ് ദി ലോർഡ്. വി ഡു നോട്ട് കൺസിഡർ അതേഴ്സ് ഗ്രേറ്റർ ദാൻ ഔർസെൽസ്. വി ഓഫ്റ്റൻ തിങ്ക് ദാറ്റ് ഐ എം സോ ഗ്രേറ്റ്, ഐ എം സോ ഗ്രേറ്റ്, ഐ എം സോ ഗ്രേറ്റ്. നോ, ബിഫോർ ഗോഡ് യു ആർ നതിങ്. വി ആർ നതിങ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വിശേഷിപ്പിക്കുന്നത് എന്താ? ദൈവത്തിന് കൃപയാ. The grace of God is the number one thing that is giving us greatness. If we don't have that greatness, praise the Lord, that grace, then we have no greatness at all. I am great because of the grace of God. Hallelujah. Praise the Lord. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എപ്പോഴും ഓർത്തു കൊള്ളുക, കൃപ ലഭിച്ചതായ എൻ്റെ സഹോദരൻ എന്നേക്കാൾ എന്താണ്? ശ്രേഷ്ഠനാണ്. മറ്റുള്ളവരെ ശ്രേഷ്ഠന്മാരെന്ന് എണ്ണുവാനുള്ളതായ ഒരു പ്രത്യേക അനുഭവം നമുക്കുണ്ടാകണം. വി മസ്റ്റ് കൗണ്ട് അതേഴ്സ് ബെറ്റർ ദാൻ ഔർസെൽസ്. ദൈവത്തിന് സ്തോത്രം. രണ്ട് മൂന്ന് ചില വാക്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുമെന്ന് ഞാൻ ആശിക്കുന്നു. ഞാൻ ഇവിടെ വായിച്ചതായ വാക്യത്തിൽ 21-ാമത്തെ വാക്യം, ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ട്. ഇനിയും യാക്കോബ് 4:7 വായിച്ച, ജെയിംസ് ചാപ്റ്റർ 4:7. ജെയിംസ് ചാപ്റ്റർ 4:7. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള വാക്യങ്ങളാണത്, ദൈവത്തിന് എന്ത് ചെയ്യണം? കീഴടങ്ങണം. ദൈവത്തിന് കീഴടങ്ങുന്നതായ ഒരു വ്യക്തി അവൻ അന്യോന്യം കീഴടങ്ങുന്നവരാ വാസ്തവത്തിൽ. കാരണം ദൈവത്തിന് കീഴടങ്ങി. ദൈവമാണ് നമ്മുടെ തല. നമുക്ക് അനേക തലകളില്ല, ക്രിസ്തു നമ്മുടെ തലയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മുടെ തലയാണ്. ക്രിസ്തുവിൻ്റെ തല ദൈവം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന് മീതെ തലയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ കൺട്രോൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ സൂപ്പറോർഡിനേറ്റ് എന്നുള്ള ഒരു ചിന്താഗതിയല്ല, ദൈവത്തിൻ്റെ സ്വതന്ത്ര സബോർഡിനേറ്റ് എന്നുള്ള ചിന്താഗതിയുമല്ല, മറിച്ച് ഒരു ഈക്വൽ പൊസിഷനാണ്. ബിഫോർ ഗോഡ് വി ആർ ഈക്വൽ. ദൈവത്തിൻ്റെ സ്തോത്രം. എം ഒ ശാമുവേൽ ഐ പി എയുടെ പാസ്റ്റ് എന്ന നിലയിൽ
ഒരു പ്രത്യേക പട്ടമോ ഇവിടെ കെട്ടിവെച്ചിട്ടോ ഒന്നുമില്ല. ദൈവകൃപ എനിക്കില്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് യാതൊരുവിധ ശ്രേഷ്ഠതയും എനിക്കില്ല, ഒരു പ്രത്യേകതയുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അന്യോന്യം കീഴ്പ്പെട്ടു പോകുന്ന അനുഭവം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന് സമ്പൂർണ്ണമായി കീഴ്പ്പെടണം. രണ്ടാമത് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിൻ്റെ 13-14 അത് കഴിഞ്ഞ് 18 വാക്യം വായിച്ചു. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2:13-14 and 18. Submit yourselves for the Lord's sake to every authority instituted among men. ഓക്കെ, അപ്പോൾ പൗലോസ് എന്താ പറഞ്ഞത്? രാജാവിനും നാടുവാഴികൾക്കും എന്ത് ചെയ്യണം? സകല മനുഷ്യ നിയമത്തിനും കീഴടങ്ങി ജീവിക്കണം എന്ന് വളരെ വ്യക്തമായി പൗലോസ് ഉപദേശിച്ചു. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് നിയമനിഷേധികളുടെ ഒരു മാർഗമല്ല, നിയമലംഘികളുടെ മാർഗമല്ല ക്രിസ്ത്യാനിത്വം. ദൈവത്തിന് സ്തോത്രം. ക്രിസ്ത്യാനിത്വം, പ്രൈസ് ദി ലോർഡ്, നിയമം അനുസരിച്ച് ജീവിക്കുന്നവരുടെ മാർഗമാണ്. When we live in this society, we have a responsibility to live according to the laws of this society. Praise the Lord. But when it comes to serving the Lord, there's a limit to it. If an authority says, you have no right to worship the Lord from today onwards, then we are not supposed to obey that rule. That is the law. ഇപ്പം നമ്മൾ ഈ രാജ്യത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് നിശ്ചയിക്കുക, നാളെ മുതൽ ഇവിടെ ആരാധന വേണ്ട എന്ന് നിശ്ചയിച്ചാൽ നമ്മളത് അനുസരിക്കണോ? വേണ്ട. കാരണം യേശുവാണ് നമുക്ക് ഏറ്റവും. വി ഹാവ് എ ഹയർ അതോറിറ്റി. ദർ അതോറിറ്റീസ്, ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ മൈ ലൈഫ് ഈസ് ദ ഹയർ അതോറിറ്റി. That higher authority wants me to obey him, to worship him, to love him. Yan rendu drishtanthangal kuda idu paranjaya Patros paranju orpikka. Read for me Acts 4:19. Paulos Patros paranju evarku keel padano alle. Yeah. Yeah. Our worship. Obey you rather than God. When it comes to obedience, who is the most important person in my life? God. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എൻ്റെ റിലേഷൻഷിപ്പ് മറ്റുള്ളവരുമായിട്ട് നിലനിർത്തി പോടുവാൻ ഞാൻ നിയമം പാലിക്കേണ്ടത് ആവശ്യമാണ്. ഞാനൊരു കാര്യം ഓർപ്പിക്കാം. നമ്മുടെ കേരളത്തിലെ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞ എമർജൻസി പ്രഖ്യാപിച്ചൊരു സമയമുണ്ടാണ്. മര്യാദക്കാരന് ഏറ്റവും ജീവിക്കാൻ പറ്റിയ സമയമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് ആ സന്ദർഭത്തിൽ ചെങ്ങന്നൂർ വെച്ച് ഒരു SI വാസ്തവത്തിൽ മുട്ടിനു മേലുള്ളതായ പാവാടയിട്ടുകൊണ്ട് നടന്നതായ ഒരു പെൺകുട്ടിയെ ചൂരവണ്ടി കൊണ്ട് അടിച്ചത് പേപ്പറിനകത്ത് മലയാള മനോരമയ്ക്കകത്ത് വന്ന ഒരു വാർത്തയാണ്. അപ്പം അതിനുപോലും അവർക്ക് അന്ന് അധികാരമുണ്ടായിരുന്നു വാസ്തവത്തിൽ. എന്ന് പറഞ്ഞാൽ യോഗ്യമായിട്ട് വസ്ത്രം ധരിച്ചു പോകണം, അതിനും എല്ലാം നല്ല സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നിയമനിഷേധികൾക്കൊന്നും അന്നത്തെ കാലം പറ്റിയതല്ലായിരുന്നു. ഞാനതിൻ്റെ ഗുണദോഷ വശങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തു കൊള്ളണം, നിയമമെന്ന് പറയുന്നത് ദൈവത്തെ അനുസരിക്കുന്നതിനുള്ള ബന്ധത്തിൽ വരുമ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ദൈവത്തേക്കാൾ അധികം മനുഷ്യരെ അനുസരിക്കുന്നത് ഉചിതമോ എന്ന് നിങ്ങൾ തന്നെ വിധിപ്പി എന്നാണ് പത്രോസ് പറയുന്നത്. പത്രോസ് യോഹന്നാൻ പറയുന്നത്. ഇനി അഞ്ചാം അധ്യായം എടുക്കും. അഞ്ചാം അധ്യായത്തിന് 29 വാക്യം വായിച്ച് Acts 5:29-29. Peter and the apostles replied, we must obey God rather than men. In those two passages, apostle Peter clearly said that we must obey God rather than men. Men wanted them to obey their voices
their rules and they commanded them, they dictated something to them. But they, in reply to that, he told them, we are not going to obey. You just make a judgment that is it good to obey you rather, is it good to obey you rather than God? Praise the Lord. ദൈവത്തെ കളഞ്ഞ് നിങ്ങളെ അനുസരിക്കുന്നത് ഉചിതമാണോ എന്ന് നിങ്ങൾ തന്നെ വിധിപ്പീൻ. എന്നാൽ അവർ നേരത്തെ നിശ്ചയിച്ചു ഞങ്ങൾക്ക് ദൈവത്തെ അനുസരിക്കണം. അപ്പം നോ എന്ന സമൂഹത്തിലെ നേതാക്കന്മാർ പറയുമ്പോൾ പ്രൈസ് ദ ലോർഡ് വചനം എന്നതിനാണ് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുവാനുള്ളത്. ആരാധനാ സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നുണ്ട്. നിയമം പറഞ്ഞിരിക്കുന്നു ആരാധിക്കേണ്ടെന്ന് പറഞ്ഞ്, ഞങ്ങൾ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് പോകുന്ന പദ്ധതിയല്ല. ദൈവത്തിനുള്ള സ്തോത്രം. വി ആർ റെഡി ടു ഫേസ് ദ കോൺസിക്വൻസസ് വെൻ വി ഡിസ്ഒബേ ദാറ്റ് റൂൾ. റെഡി ടു ഫേസ് ദ കോൺസിക്വൻസസ് ഇൻ ഡിസ്ഒബേയിങ് ദാറ്റ് ലോ. അതും കീഴടക്കത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് ഈ രാജ്യത്ത് വാസ്തവത്തിൽ ക്രിസ്ത്യാനിത്വത്തിൻ്റെ മറവിൽ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കൊടി പിടിച്ചുകൊണ്ട് സമരം നടത്തുന്നതായ പലരെയും നമുക്ക് ഇന്ത്യയെ പോലെ ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും ഈ അബോർഷന് വിരോധമായിട്ട് മറ്റുള്ളവരെ കൊല്ലുന്ന ഒരു പ്രവണത പോലും ഇന്നിവിടെ നടക്കുന്നുണ്ട്. ക്രിസ്ത്യാനിത്വത്തിൽ അങ്ങോട്ട് കാര്യം പറഞ്ഞതായിട്ട് ഞാൻ കരുതുന്നില്ല. അവരവർ തന്നെ ഒരു ഡിസിഷനിങ് എടുക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഇത് ദേശത്ത് ഇപ്പം ഗവൺമെൻറ് ഇങ്ങനെ അബോർഷന് അനുകൂലമായിട്ട് പ്രസ്താവിച്ചാലും ഇല്ലെങ്കിലും, see, I have decided to live according to the word of God എന്ന് ഞാൻ നിശ്ചയിച്ചാൽ, എല്ലാവരും നിശ്ചയിച്ചു കഴിഞ്ഞാൽ മറ്റൊരാളെ കൊണ്ട് നിയമം ഉണ്ടാക്കിക്കാൻ വേണ്ടി ഞാൻ മുതിരേണ്ട കാര്യമൊന്നും ഇല്ല. നിയമവിരുദ്ധമായിട്ട് പലതും നടക്കട്ടെ, ഞാൻ ദൈവവചനത്തെ അനുസരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോയാൽ അതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹം. നന്മയും അതാണ്. ഞാൻ രണ്ട് മൂന്ന് വാക്യങ്ങളിലൂടെ വേഗത്തിൽ പറഞ്ഞ ഭാഗം വിടാം. ഒന്ന്, നാം ദൈവത്തിന് കീഴാണ്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. സബ്മിറ്റ് ടു ഗാഡ്. ദൈവത്തിൻ്റെ സ്തോത്രം. നാടുവാഴികൾക്ക്, സബ്മിറ്റ് ടു ദ കിങ്സ് ആൻഡ് ദ ഗവർണേഴ്സ്. പ്രൈസ് ദ ലോർഡ്. ആൻഡ് ദെൻ വൺസ് അഗൈൻ റീഡ് ഫോർ മീ വേഴ്സ് 18 ഓഫ് ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 2:18. ആരെങ്കിലും വായിച്ചാൽ പ്ലീസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? സെർവൻസ്, ബി സബ്മിസീവ് ടു യുവർ മാസ്റ്റേഴ്സ്. അപ്പം സെർവൻസിനെ വിളിച്ചു. വേലക്കാരെന്തു ചെയ്യണം? അവർക്ക് പൂർണ്ണമായി യജമാനന്മാർക്ക് കീഴടങ്ങണം. വീണ്ടും വായിക്കൂ, രണ്ട് മൂന്ന് വാക്യങ്ങൾ കൂടെ. നമ്മൾ വായിച്ച ഒരു ഭാഗമാണ് 5:21. നമ്മൾ ഇവിടെ വായിക്കുകയുണ്ടായി റോമർ 13:1 വായിച്ചേ. റോമൻസ് ചാപ്റ്റർ 13:1. ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങണം. ഇപ്പം ഞാൻ പറയുക, എല്ലാവരും എന്നെ എനിക്ക് കീഴടങ്ങി ജീവിച്ചോണം. ഐ വാണ്ട് എവറി വൺ ഓഫ് യു ടു സബ്മിറ്റ് ടു മീ എന്ന് പറയുന്നതിനേക്കാൾ, സബ്മിഷൻ എന്ന് പറയുന്നത് ഇനിഷ്യേറ്റീവ് ചെയ്യേണ്ടത് ആരാ? വാസ്തവത്തിൽ നമ്മൾ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുക എന്നുള്ളതല്ല, കീഴടങ്ങുക എന്നുള്ളതാണ്. ഇതാണ് പ്രധാനം. എനിക്ക് പറയാം, എല്ലാവരും എനിക്ക് കീഴടങ്ങിക്കോണം. പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കീഴടങ്ങണമെന്ന് വരികിൽ ഒന്നാമത് ദൈവത്തിന് ഞാൻ കീഴടങ്ങുവാനായിരിക്കണം. ദൈവത്തിന് കീഴടങ്ങിയാൽ അന്യോന് കീഴ്പ്പെടും, ഒരു സംശയമില്ല. കാരണം ദൈവത്തിനും അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒന്ന് മാത്രം ദിവസം 5:5 വായിച്ച് ചാപ്റ്റർ ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 5:5. എന്താ ചെയ്യണം? Submit to the elders. Submit to the elders. അടുത്ത വായിച്ചേ. എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചോളുവിൻ. ശ്രദ്ധിക്കണം, Submit to the elders. മൂപ്പന്മാർക്ക് കീഴടങ്ങണം എന്ന് പറഞ്ഞാൽ പ്രായം മാത്രമാണോ? ദൈവത്തിൻ്റെ സ്തോത്രം. ഹയർ അതോറിറ്റീസിന് കീഴ്പ്പെടണം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ, നമ്മൾക്ക് മേലെ ഒരു അതോറിറ്റി ഉണ്ടെന്ന് വരികിൽ, ആ അതോറിറ്റി ദൈവത്താൽ ആക്കപ്പെട്ടതാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ഞാൻ കീഴ്പ്പെടണം. എന്നാൽ ആ ഹയർ അതോറിറ്റി പറയുകയാണ് എല്ലാവരും കീഴ്പ്പെട്ടോണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുമ്പോൾ, ആ കീഴ്പ്പെടലിന് ദൈവവചനം ഒരിക്കലും അനുവദിക്കുന്നില്ല. കീഴ്പ്പെടുത്തലിനെ അല്ല ദൈവം അംഗീകരിക്കുന്നത്, കീഴ്പ്പെടുന്നതിനെയാണ്. ഡു നോട്ട് ട്രൈ ടു സബ്മിറ്റ് എനിബഡി ഓർ അതേഴ്സ്, ബി സബ്മിസീവ് ടു ഓൾ. സബ്മിറ്റ് യുവർ സെൽസ് ടു ദ എൽഡേഴ്സ്, സബ്മിറ്റ് ടു ഈച്ച് അതർ. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണ്. ഇനിയും 5:22 വായിച്ച Ephesians 5:22 Ephesians 5:22 വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രയോഗവാദം, കല്യാണമല്ലെന്ന് എനിക്കറിയാത്. വൈസ് സബ്മിറ്റ് യുവർ സെൽസ് സബ്മിറ്റ് ടു യുവർ ഹസ്ബൻഡ്സ് ആസ് ടു ദ ലോർഡ്. അപ്പം ഭാര്യമാർക്ക് മാത്രമാണ് കീഴ്പ്പെടലിൻ്റെ അനുഭവം വന്നിരിക്കുന്നത്. ഞാൻ ഒരിക്കൽ അമേരിക്കയിൽ വന്ന ആദ്യ സന്ദർഭത്തിൽ ഒക്ലഹോമയിൽ ഒരു കല്യാണത്തിന് പ്രസംഗിക്കേണ്ട ആവശ്യം വന്നു. കേരള ശൈലിയിൽ ഞാൻ ഈ സബ്മിഷനെ കുറിച്ച് വളരെ കാര്യമായിട്ട് സംസാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു വെള്ളക്കാരൻ എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, യുവർ മെസ്സേജ് വാസ് സോ ഗുഡ്. ഞാൻ ചിന്തിച്ചു നമ്മളെ ഞങ്ങൾ ബുക്ക് കാണുന്നു. പക്ഷെ അല്പം കഴിഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു, എന്തോ ഈ സബ്മിഷൻ എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ അങ്ങേർക്ക് ഇതാ കേട്ടപ്പോൾ ആകെപ്പാടെ ഒരു വല്ലാത്ത, കാരണം അങ്ങനെ കേട്ടിട്ടില്ല, അങ്ങനെ കേട്ടോ അറിയത്തില്ല, വേദപുസ്തകം ഇങ്ങനെ ഉണ്ടെന്ന് പോലും അറിയത്തുമില്ല. വാസ്തവത്തിൽ ഭർത്താവ് തലയാണെന്ന് പറയുന്നുണ്ടേ, എല്ലാവറ്റിനും ഭാര്യ കീഴ്പ്പെടുക, ചവിട്ടി മെതിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണോ? അല്ല. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർത്തുകൊള്ളണം, യേശു യഹോവയായ ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? മാത്യു ഹെൻറി എന്ന് പറയുന്നതായ ദൈവദാസൻ എഴുതിയിരിക്കുന്ന കമൻ്ററിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, സ്ത്രീയെ പാദത്തിലെ ഒരു അസ്ഥിയിൽ നിന്നോ തലയിലെ ഒരു അസ്ഥിയിൽ നിന്നോ അല്ല ദൈവം മെനഞ്ഞിരിക്കുന്നത്. ദൈവം മെനഞ്ഞത് പിന്നെ എവിടെ നിന്നാണ്? പാർശ്വത്തിലെ ഒരു അസ്ഥി എടുത്തിട്ട് അവൻ്റെ വാരിയല്ലുകളിൽ ഒന്ന് എടുത്ത് ഒരു സ്ത്രീയാക്കി തുറന്നു. അതിൽ തന്നെ അമേരിക്കൻ ശൈലിയിൽ തലയെ വെച്ചുകൊണ്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല, ഇന്ത്യൻ ശൈലിയിൽ താഴെ ചവിട്ടി മതിക്കേണ്ട കാര്യവും ഇല്ല. പിന്നെ ദൈവവചനത്തിൻ്റെ കൾച്ചറൽ പ്രകാരം എൻ്റെ പാർശ്വത്തിൽ ഇരുന്നതായ വാരിയല്ലുകളിൽ ഒന്നിനെയാണ് എടുത്ത് സ്ത്രീയായിട്ട് ഫോം ചെയ്തത്. ഈ അർത്ഥത്തിൽ ഒരു സ്ത്രീയ ഭർത്താവിന് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു വാക്കും പറയാൻ അനുവാദമില്ല. മിണ്ടിപ്പോരുത്, ഞാൻ ഇവിടുത്തെ തല, നിനക്ക് പറയാൻ അനുവാദം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതാണ് അഭിപ്രായം പറയാം. പക്ഷേ ഒരു ഭർത്താവ് വാസ്തവത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞുവെങ്കിൽ, നല്ലൊരു അഭിപ്രായമാണെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? ഭർത്താക്കന്മാർ ഓർത്തുകൊള്ളണം, ഭാര്യയുടെ വാക്ക് ഒരിക്കലും അവഗണിക്കേണ്ട കാര്യമില്ല. ദൈവം ഞാൻ പറഞ്ഞതുപോലെ മാത്രം നടന്നാൽ മതി എന്ന് പറഞ്ഞാൽ കാര്യമൊന്നും നടക്കത്തില്ല. നമ്മുടെ ഇടയിൽ ചിലരൊക്കെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പം ദൈവത്തിന് സ്വന്തം ശിബു ആൻഡ് ലിവി, ക്യാൻ ഐ സേ ദാറ്റ് നൗ? ഐ നോ ദാറ്റ് യു ഹാവ് ഓൾറെഡി ഞാൻ സമയം പറഞ്ഞ കാര്യമാണ്. വാസ്തവത്തിൽ ഞാനിപ്പോഴാണ് ഓർത്തത്, അതുകൊണ്ട് ഇനി പറയാം. ബോത്ത് ഓഫ് ദം ആർ ഗെറ്റിംഗ് റെഡി ടു ബി മാരീഡ്. അവർ അമേരിക്കയിൽ ജീവിച്ച അമേരിക്കൻ കൾച്ചറിൽ ജീവിക്കുന്നവരുമാണ്. ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഒരിക്കലും ഈ സ്ത്രീയെ നിങ്ങളുടെ തല വെച്ചൊന്നും നടക്കരുത്, കാരണം അതല്ല ദൈവം ആഗ്രഹിച്ചത്. ഒരിക്കലും ഇന്ത്യൻ ശൈൽപ്രകാരം താഴെയിട്ട് ചവിട്ടി മെതിക്കുകയും വരുന്നത് അതും ദൈവം അനുവദിച്ചിട്ടില്ല. പിന്നെ ദൈവം അനുവദിക്കുന്നത് എന്താ അറിയാമോ? ദൈവം ആവശ്യപ്പെടുന്നത് വാസ്തവത്തിൽ സ്നേഹിക്കുക, ബഹുമാനിക്കുക, ആദരിക്കുക. അതൊക്കെ ഒത്തിരി വായിക്കുമ്പോൾ ഞാൻ ഇതിലൊക്കെ പറയുന്നില്ല. അപ്പം കീഴ്പ്പെടുക എന്ന വിഷയത്തെക്കുറിച്ച് ദൈവത്തിന് കീഴടങ്ങി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കീഴ്പ്പെട്ടു പോകുന്നതിനകത്ത് ഒരു പ്രശ്നവും വരത്തില്ല. ദൈവത്തിന് കീഴടങ്ങിയിട്ടുണ്ടെങ്കിൽ ഭർത്താവിനും കീഴടങ്ങും. ഭർത്താവ് ദൈവത്തിന് കീഴടങ്ങിയിരിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്ക് കീഴടങ്ങി ഇരിക്കുക എന്ന് വേദപുസ്തകം എഴുതിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അന്യോന്യം കീഴടങ്ങിയിരിപ്പീൻ എന്നുള്ള വചനപ്രകാരം അതിനും ദോഷമൊന്നുമില്ല. ഒന്നുകിൽ നീ അവന് കീഴ്പ്പെടുക, അല്ലെങ്കിൽ അവൾക്ക് കീഴ്പ്പെടുക. ഇത് രണ്ടിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ സന്തോഷകരമായിട്ട് പോകാം, അല്ലേ? എന്തോ ഈക്വലായിട്ട് കീഴ്പ്പെട്ട് പോകുക രണ്ടും കൂടെ. പക്ഷെ അതാ ആവശ്യം. ദൈവത്തിന് കീഴ്പ്പെടുന്നതായ ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും എന്ത് ചെയ്യും? അന്യോന്യം കീഴ്പ്പെട്ട് പോകും. ഒരു നല്ല അഭിപ്രായം ഭാര്യ പറഞ്ഞാൽ അത് സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഭർത്താവിനുണ്ട്. ഭർത്താവ് നല്ല ഒരു കാര്യം പറഞ്ഞാൽ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം ഭാര്യയ്ക്കുമുണ്ട്. എന്നാൽ എൻ്റെ തലയാണല്ലോ പറഞ്ഞിരിക്കുന്നത്, ഞാനതുകൊണ്ട് അതിന് എന്ത് ചെയ്യുന്നു? കീഴ്പ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് കീഴ്പ്പെട്ട് ക്രിസ്തു നിമിത്തം കീഴ്പ്പെട്ടു പോയാൽ അത് ആദരണീയമായൊരു മാർഗമാണ്. പ്രൈസ് ദി ലോർഡ്. അതല്ല, പണ്ട് ഞങ്ങൾ ഈ കേരളത്തിൽ കല്യാണങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ ഒരു ദൃഷ്ടാന്തം സാധാരണ പറയാറുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഈ കൊയ്ത് നിരപ്പാക്കിയിട്ടിരുന്നതായ ഒരു വയലിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുന്ന സന്ദർഭത്തിൽ ഭർത്താവ് പറഞ്ഞു, ആ കണ്ടിച്ചത് വാസ്തവത്തിൽ എത്ര മനോഹരമാണ്, കത്രിക കൊണ്ട് കണ്ടിച്ച. ഭാര്യ പറഞ്ഞു, കത്രികയല്ല അരിവാളാണ്. ഭർത്താവ് പറയുന്നു, അല്ലടി കത്രികയാണ്. ഭാര്യ എന്തോ പറയുന്നു, അരിവാളാണ്. അരിവാളോ കത്രിക, അരിവാളോ കത്രികയാണ്. കുറേ കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിൻ്റെ ദേഷ്യം വന്ന് പിടിച്ച് ഒറ്റ തെള്ളി കൊടുത്തു. തെള്ളി വാസ്തവത്തിൽ അങ്ങേര് ഈ ഭാര്യ എവിടെ വീണു, വെള്ളത്തിൽ വീണു. ഞാൻ പറഞ്ഞ രസത്തിന് പറയുന്ന കാര്യമാണ്. അവിടെ ചെയ്യേണ്ടിയിരുന്ന ഒരു മാർഗം പ്രായോഗികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് പറയുക, കത്രിക കത്രിക എന്ന് പറഞ്ഞു, ഞാൻ ശരി എന്നാൽ കത്രികയായിട്ട്. അതല്ല, അരിവാളോ 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 എന്ന് 100 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഈ മാപ്പിള വാസ്തവത്തിൽ ഈ കാര്യം മാറ്റൂ. അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ മനസ്സിൽ കയറിയിരിക്കുന്നത് കത്രിക കൊണ്ട് കത്തിച്ചതാണ്. അങ്ങനെ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്നുള്ളതല്ല, പക്ഷെ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി. വെൽ ഇറ്റ്സ് ഓക്കെ, അതങ്ങനെങ്കിൽ അങ്ങനെ, ഇതെന്നെ ബാധിക്കത്തില്ലല്ലോ. കാരണം ഈ നിലം ആരാണ്ട് കൊയ്തു, അതിന് ആരാണ്ട് കൊണ്ടുപോയി, അതിന് നീ എന്തിനാ വീട് കിടന്ന് കൊണ്ടാക്കുന്നു? ഇതാണ് ചിന്തിക്കേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ ചില കാര്യങ്ങൾ നടന്നില്ല എന്ന് വെച്ച് നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടന്നില്ല എന്ന് വെച്ച് എനിക്കൊരു നഷ്ടവും സംഭവിക്കുന്നു. ഞാൻ പറയേണ്ടത് പറഞ്ഞു, കീഴ്പ്പെട്ടില്ലയോ, നിൻ്റെ കാര്യം, നിങ്ങൾ ദൈവമായിട്ട് തീർത്തോളാം. അത്രമാത്രമേ ഉള്ളൂ, കീഴ്പ്പെടുത്താൻ പോകേണ്ട കാര്യമില്ല. നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് ഉണർ പ്രസംഗമല്ല, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം പരിശോധിക്കുക, കീഴ്പ്പെട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അന്യോന്യം കീഴ്പ്പെട്ടു പോകുവാൻ സാധിക്കുന്നുണ്ടോ? ദൈവസഭയ്ക്കകത്ത് അന്യോന്യം കീഴ്പ്പെട്ടു പോകാനുള്ള മനസ്സുണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മൾ വിജയിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ ഒരിക്കലും വിജയിക്കത്തില്ല. എല്ലാവരും പ്രാർത്ഥിക്കാം.